Stay tuned to Hit 96.7 FM.
Welcome back, and once again a very very good morning. This is the Big Breakfast Club. In endaka parayanalle Wednesday ende birthday onalle idu Naila Day onalla Shabu Day aanu. Wednesday aano adu Shabu Day aanu. Children's Day aaga, Mother's Day aaga, Father's Day aam, Valentine's Day aam, okka maati vekkam nammal Wednesday nu parna Shabu Day.
Seri, appo innathe pusthakam innale nammal vittu pirinju poya oru kathagarthundu. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിലാണ് നമ്മൾ ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പുസ്തക പരിചയം നമ്മൾ സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഹരികുമാർ എന്നാണ്. അദ്ദേഹം മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ മകനാണ്. 1943 ജൂലൈ 13 പൊന്നാനിയിലാണ് ജനിച്ചത്. അദ്ദേഹം കൽക്കത്തയിലും ദില്ലിയിലും ബോംബെയിലും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 1988 ഒരു കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു. ദിനോസറിന്റെ കുട്ടി എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം 9 നോവലുകൾ എഴുതിയിട്ടുണ്ട്, 13 ചെറുകഥാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്, 1 നോവലറ്റും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹരികുമാറിന്റെ കൃതികളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ നോവലറ്റ് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹരികുമാറിനെ ഒരുപക്ഷെ കൂടുതലായിട്ട് പരിചയപ്പെടണം, കൂടുതലായിട്ട് അദ്ദേഹത്തെ വായിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പുസ്തകശാലകൾ തേടി പോകേണ്ടതില്ല. അദ്ദേഹം തന്നെ അതിന് വഴി കണ്ടെത്തിയിട്ടുണ്ട്. e-harikumar.com എന്ന അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ 9 നോവലുകളും 13 ചെറുകഥാ സമാഹാരങ്ങളും നോവലറ്റും ഒക്കെ വായിക്കാൻ പറ്റും. അദ്ദേഹം എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളും ഒക്കെ വായിക്കാൻ പറ്റും. നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ആ ചെറുകഥ, അതായത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ ചെറുകഥയിലേക്ക് വരാം. അത് ഇന്നത്തെ സാഹചര്യത്തിലും വളരെ പ്രത്യേകതയുള്ളൊരു ഒരു കൃതിയാണ്. 1988 ആ കൃതി, അല്ലെങ്കിൽ അതിനു മുമ്പാണ് എഴുതിയത്. അന്നാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്. ഇതിനകത്ത് 3 കഥാപാത്രങ്ങളാണ്. 1 രാജീവൻ എന്ന് പറയുന്ന ഒരു കുട്ടി, മോഹനൻ എന്ന കുട്ടിയുടെ അച്ഛൻ, ശൈലജ എന്ന കുട്ടിയുടെ അമ്മ. ഈ 3 പേരിൽ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. അതായത് ഒരു ദിവസം രാവിലെ അച്ഛൻ മോഹനന്റെ അടുത്ത് ഈ കുഞ്ഞ് രാജീവൻ, കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, അവൻ രാവിലെ വന്ന് അച്ഛനോട് പറയുകയാണ്, ഞാൻ ഇന്നലെ കണ്ട ഒരു സ്വപ്നം എന്ന് പറഞ്ഞ ദിനോസറിന്റെ കുട്ടിയാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൻ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ആ കഥ വിവരിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ harikumar.com എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഈ കഥ നമുക്ക് കേൾക്കാൻ പറ്റും. ഈ കഥ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കഥകളും കേൾക്കാം. അപ്പൊ ദിനോസറിന്റെ കുട്ടി അതിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്.
ഇന്നലെ രാത്രി ദിനോസറിന്റെ കുട്ടി വീണ്ടും വന്നു, രാജീവൻ പറഞ്ഞു. അത് ജനലിൽ കൂടെ കൊറേ നേരെ എന്നെ നോക്കി. പ്രാതൽ സമയം രാജീവന്റെ കഥകളുടെ സമയമാണ്, സ്വപ്നങ്ങളുടെ കഥകൾ. വെയിൽ ജനലഴികളിലൂടെ മേശമേൽ പതിക്കുമ്പോൾ അവൻ സ്വപ്നങ്ങളുടെ വിശദാംശങ്ങൾ ഓർക്കുന്നു. പിന്നെ കഥകൾ ഓരോന്നോരോന്നായി പുറത്തുവരുന്നു. മോഹനൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്, കാരണം ഒരേ ഒരു അനുവാചകനേയുള്ളൂ. ശൈലജ അടുക്കളയിൽ ദോശയുണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ ഉറങ്ങുമായിരുന്നു, അവൻ തുടർന്നു. ദിനോസറിന്റെ കുട്ടി കുറേ നേരെ എന്നെ നോക്കി നിന്നു. അതിനെന്നെ നല്ല ഇഷ്ടായി. അത് ജനലിന്റെ അഴി കൂടെ നാവിട്ടെന്നെ നക്കി. നല്ല മയുണ്ടായിരുന്നു അതിന്റെ നാവിന്. മുഖം എന്തു ഭംഗിയാണെന്നോ, ഒരു നായ്ക്കുട്ടിയുടെ പോലെ. ഇത് 2-ാം ദിവസമാണ്. ആദ്യത്തെ ദിവസം, അതായത് മിനിഞ്ഞാന്ന്, അത് വന്ന 2-ാം നിലയിലെ ജനലിലൂടെ രാജീവൻ കിടക്കുന്നത് നോക്കി. പിൻകാലിൽ നിന്നുകൊണ്ടാണ് നോക്കിയത്. കുറിയ മുൻകാലുകൾ പുറത്തെ ചുമരിൽ അമർത്തി പിടിച്ചുവെന്നാണ് അവൻ പറയുന്നത്. 20 അടി ഉയരമുണ്ട്. പക്ഷേ അതൊരു കുട്ടി ദിനോസറായിരുന്നു. കൗതുകമുള്ള മുഖം. രാജീവന് അതിനെ ഉമ്മ വയ്ക്കാൻ തോന്നി,
പക്ഷെ വെച്ചില്ല. കാരണം അറിയില്ലല്ലോ ഇനി ദിനോസറിന്റെ കുട്ടി ഉമ്മ വെച്ചാൽ അതിന് ഇഷ്ടമാവുമോ ഇല്ലയെന്ന്. ഈ രാജീവൻ എന്ന കുട്ടി ഇത് ആദ്യമായിട്ടല്ല അച്ഛനോടും അമ്മയോടും വന്നിട്ട് അവൻ കണ്ട സ്വപ്നങ്ങളിലെ മൃഗങ്ങളെ കുറിച്ച് പറയുന്നത്. സ്വപ്നങ്ങളിൽ എപ്പോഴും അവനെ സ്നേഹിച്ചിട്ടുള്ള മൃഗങ്ങളുണ്ട്, ഉപദ്രവിച്ചിട്ടുള്ള മൃഗങ്ങളുണ്ട്. പക്ഷെ എന്തോ ദിനോസറിന്റെ കുട്ടി അവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ കുട്ടിയുടെ കഥയിലൂടെ തുടങ്ങുകയാണ്. മോഹനൻ എന്ന് പറയുന്ന ഗൃഹനാഥനെ സംബന്ധിച്ച്, അച്ഛനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു സെയിൽസ്മാന്റെ ജോലി ചെയ്യുകയാണ്. അതായത് ഈ ബാറ്ററി ഇൻവെർട്ടർ വിൽക്കുന്നതാണ്. ബോംബെയിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, വലിയ മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 50,000 രൂപ ലോണൊക്കെ എടുത്ത് ഈ ബാറ്ററി ഇൻവെർട്ടറുമായിട്ട് നടക്കുകയാണ് അദ്ദേഹം. ഒരു കടയിലും ഇപ്പോൾ അത് ആരും എടുക്കുന്നില്ല. അപ്പോൾ അതിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്കാണ് മകൻ വന്നിട്ട് പറയുന്നത്, അച്ഛൻ ഞാൻ ദിനോസറിന്റെ കുട്ടിയെ സ്വപ്നം കണ്ടു. എനിക്കിന്ന് അച്ഛൻ പറഞ്ഞിരുന്ന ഈ ദിനോസർ എന്താണ് കഴിച്ചിരുന്നത്, പുല്ലാണോ കഴിച്ചിരുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ഉണ്ടായിരുന്ന ദിനോസർ എന്ന ജീവി കഴിച്ചിരുന്നത് പുല്ലാണോ പിണ്ണാക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ആ പ്രാരാബ്ധം കൊണ്ട് അദ്ദേഹത്തിന് ബാറ്ററി ഇൻവെർട്ടർ വിൽക്കണം, ഈ വാടക വീട്ടിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തണം. കാരണം ഈ ഒന്നാം തീയോടുകൂടി അവിടെ നിന്ന് മാറണം.
ഓക്കെ.
അപ്പൊ ഇങ്ങനെ ഒരുപാട് ഭ്രാന്തായിരിക്കുന്ന ഒരു അവസരത്തിൽ ഇദ്ദേഹം പുറത്തിറങ്ങി പോവാണ്. മകനെ വൈകിട്ട് നിരാശപ്പെടുത്താനും പറ്റില്ല. ഇദ്ദേഹം ഒരു യുക്തിവാദിയാണ്. അദ്ദേഹത്തിന് ജ്യോത്സ്യത്തിലൊന്നും വിശ്വാസമില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം നമുക്ക്. ആ ജ്യോത്സ്യൻ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു ജാതകം എടുത്തു വെച്ചിട്ട് ചോദിക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ഇത്രാം ആണ്ടിൽ, ഇത്രാം നാളിൽ, മണിക്കൂറിൽ, വിനാഴികയിൽ ജനിച്ചു വരുന്ന ഒരു കുട്ടി എന്തു ചെയ്യാൻ പോകുന്നു, എന്താവാൻ പോകുന്നു എന്നെല്ലാം പ്രപഞ്ചരഹസ്യങ്ങളുടെ കലവറയിൽ എവിടെയോ കൂട്ടിയിട്ട താളിയോലക്കെട്ടിൽ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ദിനോസറുകളും മറ്റു പ്രാചീന ജീവികളും ജീവിച്ചിരിക്കുന്നതിനും വളരെ മുമ്പ് തന്നെ, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പ്രപഞ്ചത്തിന്റെ ഭാവി ഇന്ന തരത്തിലാവണമെന്ന് സൃഷ്ടികർത്താവ് തീർച്ചയാക്കിയിട്ടുണ്ടാവണം. നിങ്ങൾ ഭാവി പ്രവചിക്കുന്നത് പോലെ ഭൂതകാലത്തിലേക്കും പോയിക്കൂടെ? അയാൾ ചോദിച്ചു. തീർച്ചയായും, പക്ഷേ ഭൂതം നിങ്ങൾക്കറിയുന്നതല്ലേ? നിങ്ങളുടെ ജോലി പോയത് നിങ്ങൾ അറിയുന്നത് പോലെ. ഭാവി അറിയാനല്ലേ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവുക. ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ഭൂതകാലത്തിലേക്കല്ല, 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ മേഞ്ഞു നടന്നിരുന്ന കാലം വരെ. സ്വാമി അയാളെ ഒന്ന് നല്ലപോലെ നോക്കി. മാറ്റിവെച്ച കണ്ണട വീണ്ടും എടുത്തണിഞ്ഞു. ജാതകക്കുറിപ്പിൽ കണ്ണോടിച്ചു. വീണ്ടും കണക്കുകൂട്ടൽ. പിന്നെ കണ്ണട അഴിച്ചുവെച്ച് വീണ്ടും അയാളെ നോക്കി. ഇല്ലല്ലോ, മാനസിക രോഗങ്ങളൊന്നും ഉള്ളതായി കാണുന്നില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് തൽക്കാലം ചീത്തക്കാലമാണെന്നേ ഉള്ളൂ. കുറച്ചു കാലം കൂടി ക്ഷമിച്ച് സാവകാശത്തിൽ കാര്യങ്ങൾ ചെയ്യുക. ഇനി വരാൻ പോകുന്നത് ശുക്രദശയാണ്. അത് വളരെ അഭിവൃദ്ധി ഉണ്ടാക്കും.
ജോത്സ്യന്റെ അടുത്ത് പോയത് ജോത്സ്യൻ കരുതിയത് ഇയാളുടെ ഭാവി അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷെ അദ്ദേഹം പോയത് ഈ ജോത്സ്യനെങ്കിലും പറയാൻ പറ്റുമായിരിക്കുമല്ലോ ഭൂതകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ദിനോസർ എന്താണ് കഴിച്ചിരുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല, മകനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഒക്കെ കഴിഞ്ഞിട്ട് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഓടുന്ന ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്തും ഉണ്ട്. ഞാനത് പറഞ്ഞു, ഇന്നത്തെ ഈ കൊറോണ കാലത്ത് ഒരുപക്ഷെ അച്ഛനും മക്കൾക്കും ഒക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഓടുന്ന യാത്രക്കിടയിലാണ് വീണുകിട്ടിയ ചില നിമിഷങ്ങൾ കൂടിയാണ്. അപ്പൊ ഇവിടെയും ഇതുപോലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ മകൻ അന്ന് രാത്രി അച്ഛനോടും അമ്മയോടും ഒപ്പം കിടക്കാൻ വരുമ്പോൾ അവനെ ഓടിച്ചു വിടുകയാണ്. നീ ഇപ്പൊ ഒറ്റയ്ക്ക് കിടന്നാൽ മതി, മുതിർന്ന കുട്ടി, അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പക്ഷേ സങ്കടം തോന്നിയിട്ട് ഈ അച്ഛൻ അവന്റെ മുറിയിലേക്ക് പോയി നോക്കുമ്പോൾ അവൻ ഒരു തലയിനായി കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അവന്റെ ചുറ്റും ഒരു 3 തലയിണ കൂടി വെച്ചിട്ടുണ്ട്. ഈ അവസാന ഭാഗം കേട്ട് നോക്കുക. ഇത് എല്ലാവർക്കും ഒരുപക്ഷെ നമുക്കൊക്കെ ജീവിതത്തിൽ പാഠമാകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും.
അവൻ ഒരു തലയിണ കെട്ടിപ്പിടിച്ചുറങ്ങുകയാണ്. വേറെ 4 തലയിണകൾ 4 ഭാഗത്തും. അതൊരു കോട്ടയാണെന്നാണ് അവൻ പറയുന്നത്. അതിന് നടുവിൽ കിടക്കുമ്പോൾ അവന് പേടിയാകാറില്ലത്രേ. കെട്ടിപ്പിടിക്കുന്ന തലയിണ എന്താണെന്ന് ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞില്ല. അതവന്റെ രഹസ്യമാണ്. തലയിണക്കരികെ അവൻ വരച്ച ദിനോസറിന്റെ ചിത്രം. അതിന്റെ മുഖം ചായം തേച്ച് കൂടുതൽ ഭംഗിയാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അയാൾ കുനിഞ്ഞ് രാജീവന്റെ കൗതുകമുള്ള മുഖത്ത് ഉമ്മ വച്ചു. പിന്നെ ആ മൃദുവായ കവിളിൽ ഒന്ന് നക്കി. ജനലിനപ്പുറത്ത് അവനെ ഉറ്റുനോക്കി നിൽക്കുകയും സ്നേഹം മൂക്കുമ്പോൾ കവിളിൽ നക്കുകയും ചെയ്യുന്ന കുട്ടി ദിനോസറിനോട് അയാൾക്ക് അസൂയ തോന്നി. രാത്രി മുഴുവൻ അങ്ങനെ കാവൽ നിൽക്കുന്ന ഒരു ദിനോസറായെങ്കിലെന്ന് അയാൾ വേദനയോടെ ആശിച്ചു.
അങ്ങനെ ആശിക്കാൻ ശ്രമിക്കുന്ന എത്രയോ അച്ഛന്മാരുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദിനോസറിന്റെ കുട്ടി അവിടെ നിർത്തുകയാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, നേരത്തെ പറഞ്ഞാൽ ഈ -harikumar.com പോയി കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ വായിക്കാം, ഈ കഥകളൊക്കെ കേൾക്കാനും സാധിക്കും. പ്രത്യേകിച്ചും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നൊരു നോവലറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഒരു അനാഥാലയത്തിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരു വാർഡൻ, ഷിജോ എന്ന് പറയുന്ന ഒരു വാർഡൻ, ആ അനാഥാലയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. കാരണം അദ്ദേഹം ഒരു മയക്കത്തിൽ പെട്ടപ്പോഴാണ് വാതിൽക്കൽ മുട്ടുകേട്ടത്. ഷിജോ ഞെട്ടി എഴുന്നേറ്റു. തിടുക്കത്തിൽ കട്ടിലിന്റെ തലയ്ക്കൽ ഭാഗത്ത് മടക്കി വെച്ച മുണ്ടെടുത്തെടുത്തു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടു മുന്നിൽ ആ ആനി നിൽക്കുന്ന ഒരു ഷിമ്മീസ് മാത്രമാണ് വേഷം. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ നീല ടോപ്പും വെള്ളമിടിയും നിറമുള്ള കോട്ടൺ യൂണിഫോം അഴിച്ചു വെക്കും. ഒരു സെറ്റ് യൂണിഫോം 2 ദിവസം ഇടണമെന്നാണ് നിയമം. എന്താ ആനി, എന്താ വേണ്ടത്? ഈ അനാഥാലയത്തിൽ ജോലിക്ക് ചേർന്നിട്ട് 2 ദിവസമേ ഷിജു ആയിട്ടുള്ളൂ. അതുകൊണ്ട് അന്തേവാസികളുടെ ആവശ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ ആനി വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞത്, ഇന്ന് ശില്പയുടെ ഊഴമാണ്, പക്ഷെ അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല എന്താ ശില്പയുടെ ഊഴം എന്ന് പറഞ്ഞ. അല്ല, നേരത്തെയുള്ള വാർഡൻ ഇങ്ങനെയായിരുന്നു, ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തരെ ആയിരുന്നു ഊഴം വെച്ച് വിളിച്ചിരുന്നത് എന്ന് പറയുന്നത്. അവിടെ തൊട്ടാണ് ഈ കഥ തുടങ്ങുന്നത്, ഈ നോവലറ്റ് തുടങ്ങുന്നത്. ഒരു അനാഥാലയത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അതെങ്ങനെയാണ് ഒരു മനുഷ്യനെ മാറ്റിയെടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് കഥ. അതാണ് ആ കഥയുടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ അവസാനിപ്പിക്കുന്നതും അതാണ്, എപ്പോഴും എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ഈ കൊറോണ കാലത്തും അത് കഴിഞ്ഞു. Book review. On the Big Breakfast Club.